ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. യുവജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ഭാവി നിർണയിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം. പാകിസ്ഥാനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ ശക്തമായ വിമർശനമുയർത്തി ഇന്ത്യ. നിയന്ത്രണ രേഖയിലെ വിവിധയിടങ്ങളിൽ പാക് സേന വെടിനിർത്തൽ ലംഘനം തുടരുന്നു. ചലച്ചിത്രകാരൻ ഷാജി എൻ കരുണിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരളം. കാനഡ തെരഞ്ഞെടുപ്പിൽ മാർക്ക് കാർണി നയിക്കുന്ന ലിബറൽ പാർട്ടി ഭരണ തുടർച്ചയിലേക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. യുവജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ഭാവി നിർണയിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ ഉയർച്ചയ്ക്കായി യുവതയ്ക്ക് ആധുനിക വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് സർക്കാരിന്റെ കടമയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന യുഗ്മ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങളുടെ ഭാവി ശോഭനമാക്കുന്നതിൽ അവർക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
किसी भी देश का भविष्य उसकी युवा पीढ़ी पर निर्भर होता है. इसलिए ये जरूरी है कि हम अपने युवाओं के भविष्य के लिए और उनको भारत के उज्जवल भविष्य के लिए तैयार करें. इसमें बड़ी भूमिका देश के एजुकेशन सिस्टम की भी होती है. इसलिए हम देश के एजुकेशन सिस्टम को 21वीं सदी की जरूरतों के मुताबिक आधुनिक बना रहे हैं.
ഗവൺമെന്റ്, അക്കാദമിക മേഖല, വ്യവസായം, നൂതനാശയ രംഗം എന്നിവയിൽ നിന്നുള്ള പ്രമുഖർ ഒരു വേദിയിൽ അണിനിരക്കുന്ന ആദ്യ സമ്മേളനമാണ് യുഗ്മ. ഇന്ത്യയുടെ നൂതനാശയ ആവാസ വ്യവസ്ഥയിൽ വൻതോതിൽ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുക എന്നതാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം. രാജ്യസഭയിലെയും ലോക്സഭയിലെയും പ്രതിപക്ഷ നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഈ ആവശ്യം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ദേശീയ ഐക്യം പ്രകടിപ്പിക്കുന്നതിനായി പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാജ്യത്തിന്റെ ഇച്ഛാശക്തിയുടെ ശക്തമായ പ്രകടനമാകുമെന്ന് കത്തിൽ പറയുന്നു. എന്നാൽ പഹൽഗാം വിഷയത്തിൽ കോൺഗ്രസ് ആദ്യം നിലപാട് വ്യക്തമാക്കണമെന്നും വിവിധ നേതാക്കൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നതായി ചൂണ്ടിക്കാട്ടി ബിജെപി കത്തിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നു. പഹൽഗാം ഭീകരാക്രമണ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിച്ച് ഇന്ത്യ. ആഗോള ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്ന രാജ്യമാണ് പാകിസ്ഥാനെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ പ്രതിനിധി യോജന പട്ടേൽ വിമർശിച്ചു. ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ ധനസഹായവും പരിശീലനവും നൽകിയിട്ടുണ്ടെന്ന പാക് പ്രതിരോധ മന്ത്രിയുടെ പരാമർശവും ഇതിന് ഉദാഹരണമായി ഇന്ത്യ ചൂണ്ടിക്കാട്ടി.
That one particular delegation has chosen to misuse and undermine this forum to indulge in propaganda and make baseless allegations against India. This open confession surprises no one and exposes Pakistan as a rogue state fueling global terrorism and destabilizing the region. The world can no longer turn a blind eye.
ആഗോളവേദികൾ ദുരുപയോഗം ചെയ്ത് ഇന്ത്യക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അഴിച്ചുവിടുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച രാജ്യങ്ങളോട് ഇന്ത്യ നന്ദി അറിയിച്ചു. ജമ്മുകശ്മീരിൽ നിയന്ത്രണ രേഖയിലെ വിവിധയിടങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം ഇന്നലെ രാത്രി നടത്തിയ വെടിവയ്പ്പിനെ ഫലപ്രദമായി നേരിട്ട് ഇന്ത്യൻ സേന. കുപ്വാര, ബാരാമുള്ള, അഖ്നൂർ മേഖലകളിലാണ് പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകളിൽ നിന്നും പ്രകോപനമില്ലാതെ വെടിവയ്പ്പുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീർ താഴ്വരയിലെ റിസോർട്ടുകൾ ഉൾപ്പെടെ 48 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ച് ജമ്മുകശ്മീർ സർക്കാർ. യുസ്മാർഗ്, ദൂത്പത്രി, കൌസർ നാഗ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. തുറന്നു പ്രവർത്തിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സുരക്ഷ ശക്തിപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിലെ ഇരകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം. പ്രാർത്ഥനായോഗങ്ങളും പ്രതിഷേധ പരിപാടികളും ഇതിന്റെ ഭാഗമായി നടന്നു. കാനഡ, ഡെൻമാർക്ക്, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഫിൻലൻഡ്, ജർമ്മനി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രവാസി ഇന്ത്യക്കാരും ആക്രമണത്തെ അപലപിച്ച് പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിന്റെ സ്വപ്ന കവാടമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷനിംഗ് ചടങ്ങിന് ഇനി മൂന്ന് നാൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് രണ്ടിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുക. തുറമുഖത്ത് നടക്കുന്ന പ്രൌഢ ഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ഉദ്ഘാടനത്തിനെത്തുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ തുറമുഖത്ത് പോലീസിന്റെയും SPGയുടെയും നേതൃത്വത്തിൽ കനത്ത സുരക്ഷയൊരുക്കും. ഈ വർഷത്തെ SSLC ഫലം മെയ് 9 പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഫലപ്രഖ്യാപനത്തിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടന്നുവരികയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 72 കേന്ദ്രീകൃത മൂല്യനിർണയ ക്യാമ്പുകളിലായി ഈ മാസം 3 മുതൽ 26 വരെ രണ്ട് ഘട്ടങ്ങളിലായി മൂല്യനിർണയം കഴിഞ്ഞ് മാർക്ക് എൻട്രി നടപടികൾ പൂർത്തീകരിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ മെയ് 2 ന്യൂഡൽഹിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ കണ്ട് അവതരിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുണന് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി. തിരുവനന്തപുരം വഴുതക്കാട് കലാഭവൻ തിയേറ്ററിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മന്ത്രിമാരായ സജി ചെറിയാനും വി ശിവൻകുട്ടിയുമടക്കം സമൂഹത്തിന്റെ നാനാതുറകളിലുമുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു. സംസ്കാരം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്രസഹമന്ത്രി എൽ മുരുകൻ ഇന്ന് കൊച്ചിയിൽ. കൊച്ചി YMCA ഹാളിൽ നടക്കുന്ന ഡോക്ടർ BR അംബേദ്കർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹം പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട N. രാമചന്ദ്രന്റെ വസതി സന്ദർശിക്കും. ലോക ദൃശ്യ ശ്രവ്യ വിനോദ ഉച്ചകോടി വേവ്സ് 2025 മറ്റന്നാൾ മുംബൈയിൽ തുടക്കമാകും. മുംബൈയിലെ ജിയോ കൺവെൻഷൻ സെന്ററിൽ 15,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഒരുക്കിയ വേദിയിലാണ് പ്രദർശനം. കാനഡ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച ഉറപ്പിച്ച് ലിബറൽ പാർട്ടി. പ്രധാനമന്ത്രി മാർക്ക് കാർണി നയിക്കുന്ന ലിബറൽ പാർട്ടി 167 സീറ്റുകളിലാണ് മുന്നേറുന്നത്. 145 സീറ്റിൽ മാത്രമാണ് പിയറി പോളിവറിന്റെ കൺസർവേറ്റീവ് പാർട്ടി ലീഡ് ചെയ്യുന്നത്. 343 172 സീറ്റുകളാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. ശക്തവും സ്വതന്ത്രവുമായ കാനഡയ്ക്ക് വേണ്ടിയുള്ള പരിഷ്കരണങ്ങൾക്ക് തയ്യാറെടുക്കാൻ തിരഞ്ഞെടുപ്പിൽ പിന്തുണച്ചവരോട് മാർക്ക് കാർണി ആഹ്വാനം ചെയ്തു. കാനഡയ്ക്ക് നേർക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന വെല്ലുവിളികളെയും അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. അതേസമയം തിരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടതിനെ തുടർന്ന് ഖാലിസ്ഥാൻ അനുകൂല നേതാവ് ജഗ്മീത് സിംഗ് NDP സ്ഥാനം രാജിവെച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലാണ് മത്സരം. ഗുജറാത്ത് ടൈറ്റൻസിനെ രാജസ്ഥാൻ റോയൽസ് ഇന്നലെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 35 പന്തിൽ നിന്ന് സെഞ്ചുറി നേടിയ 14-കാരൻ വൈഭവ് സൂര്യവംശിയുടെ മിന്നുന്ന പ്രകടനമാണ് രാജസ്ഥാന് കരുത്തായത്. IPLൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും വൈഭവ് സ്വന്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക 142 പോയിന്റ് ഉയർന്ന് 80,363. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 23 പോയിന്റ് വർദ്ധിച്ച് 24,352. വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ വീണ്ടും വർധന. ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 8,980 രൂപയും പവന് 320 രൂപ വർദ്ധിച്ച് 71,840 രൂപയുമായി. അമേരിക്കയുമായി വ്യാപാര കരാറിലേർപ്പെടുന്ന ആദ്യ രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. വ്യാപാര കരാറിന് അനുകൂലമായ തുറന്ന വ്യാപാര അന്തരീക്ഷമാണ് ഇന്ത്യയിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞയാഴ്ച ഇന്ത്യ സന്ദർശിച്ച US വൈസ് പ്രസിഡന്റ് JD Vance പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വ്യാപാര വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. തുടർ ചർച്ചകൾക്കുള്ള രൂപരേഖ തയ്യാറായതായും ഇരുരാജ്യങ്ങളും അറിയിച്ചു. യുവജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ഭാവി നിർണയിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം. പാകിസ്ഥാനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ ശക്തമായ വിമർശനമുയർത്തി ഇന്ത്യ. നിയന്ത്രണരേഖയിലെ വിവിധയിടങ്ങളിൽ പാക് സേന വെടിനിർത്തൽ ലംഘനം തുടരുന്നു. ചലച്ചിത്രകാരൻ ഷാജി എൻ കരുണിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരളം. കാനഡ തെരഞ്ഞെടുപ്പിൽ മാർക്ക് കാർണി നയിക്കുന്ന ലിബറൽ പാർട്ടി ഭരണ തുടർച്ചയിലേക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.